പേജ് നമ്പർ 168 ഭാഗം 17. ഉമ്മറും സിമെന്റിടാൻ വേണ്ടി ചിരട്ടക്കരി എരിച്ച് കറുത്തുപോയ നഖങ്ങൾ ചുരണ്ടി വെളുപ്പിക്കുകയായിരുന്നു കരീക്കന്റെ പെങ്ങന്മാർ. ജീവിതം തീരെ ഇരുളടഞ്ഞതല്ല എന്ന തോന്നലുണ്ടാക്കിയ പ്രകാശം അവരുടെ മുഖത്തുണ്ടായിരുന്നു. അപ്പന്റെ കയ്യിൽ 4 കാശിന്റെ മിന്നലാട്ടം കാണുന്നു. മുഖത്ത് ചിരി കാണുന്നു. അപ്പൻ തമാശ പറയുന്നു, അപ്പന് വല്ല കുറിയും കിട്ടിയാ? കിട്ടിയാ പറയേണ്ടതാണ്. എന്തായാലും എവിടെന്നെങ്ങാണ്ട് കാശ് കിട്ടിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെയായിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു. കരീക്കന്റെ അമ്മയ്ക്ക് സന്ധ്യയാവുമ്പോൾ കാല് കഴിക്കാൻ തുടങ്ങും. ഉമ്മറം സിമെന്റിട്ട കാരണം അത് കൂടുതലായി എന്നവർ പരാതി പറഞ്ഞു. ചാണകം പെഴുകിയ നിലമായിരുന്നപ്പോൾ വാദം. ഇത്ര കോപിച്ചിരുന്നില്ല. സിമെന്റിന്റെ തണുപ്പ് സഹിച്ചൂടാ. കുഞ്ഞു വറീതേട്ടൻ പ്രേമത്തോടെ ഭാര്യയെ നോക്കി. കന്നാലി! അയാൾ സന്തോഷത്തോടെ അവരുടെ കവിളത്ത് തട്ടി. പെൺകുട്ടികൾ അത് കണ്ടില്ലെന്ന് നടിച്ചു. എങ്കിലും അവർ മുഖം താഴ്ത്തി പരസ്പരം നോക്കി ചിരിച്ചു. കുഞ്ഞു മറിയിതേട്ടൻ പെൺകുട്ടികളോട് പറഞ്ഞു, നല്ലത് നായ്ക്ക് പിടിക്കില്ലെറി മക്കളെ, നിങ്ങളുടെ അമ്മയ്ക്ക് ചാണത്തിൽ കെടുന്നുരണ്ടാലാ സമാധാനാവുള്ളോ. സോറി, റിപ്പീറ്റ്. നിങ്ങളുടെ അമ്മയ്ക്ക് ചാണകത്തിൽ കെടുന്നുരണ്ടാലാ സമാധാനാവുള്ളോ. അപ്പനും മക്കളും അമ്മയെ കളിയാക്കി ഉറക്കം ചിരിച്ചു. അമ്മ പിണങ്ങി മുഖം വീർപ്പിച്ചിരുന്നു. ഇപ്പം അവളുടെ മുണ്ടിൻ്റെ മൂട് കണ്ട, എന്താ വെളുപ്പ്! മറ്റത് ചാണത്തിലിരുന്ന് നിരങ്ങി കരിഞ്ചന്തി ആയിട്ടല്ലാണ്ട് അവൾ നടക്കണം ഞാൻ കണ്ടിട്ടില്ല. അപ്പൻ പറഞ്ഞത് ശരിയാ, അമ്മേരെ മുണ്ടിൻ്റെ മൂട്ടിൽ എപ്പോഴും കരിയുണ്ടാവും. പെൺകുട്ടികൾ അപ്പനെ പിന്താങ്ങി. എന്തായാലും വീട് വെള്ളയടിച്ചു, ഇനി നമ്മുടെ അച്ഛനെ കൊണ്ട് തന്നെ വെഞ്ചരിപ്പിച്ചാൽ മതി. അമ്മ പറഞ്ഞു, അതൊക്കെ ചെയ്യാം. സംതൃപ്തിയോടെ അഭിമാനത്തോടെ കുഞ്ഞു വറീതേട്ടൻ ഈസി ചെയറിലേക്ക് ചാഞ്ഞുകിടന്നു. അപൂർവമായൊരു ചിരി അയാളുടെ ചുണ്ടത്തുണ്ടായിരുന്നു. ഇന്നലെ വരെ ഈ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വൃത്തികെട്ട് കിടന്നാലും അത്ര കാര്യമാക്കാനില്ല. ഇന്നങ്ങനെയല്ല, ഇടവക വികാരിയുടെ വീടാണ്. അയാളുടെ അപ്പനും അമ്മയും പെങ്ങന്മാരും ഇവിടെ പാർക്കുന്നു. സാധാരണഗതിയിൽ അച്ഛന്മാരുടെ വീടുകൾ മിക്കവാറും വലിയ തറവാടുകളോ രണ്ടുനില മാളികകളോ ഒക്കെയാവും. വൃത്തിയും വെടുപ്പും വലിപ്പവുമുള്ള വീടില്ലാത്ത അച്ഛന്മാർ കുറവായിരിക്കും. 100 അച്ഛന്മാരെ എടുത്താൽ 95 പേരെങ്കിലും പേരുകെട്ട തറവാട്ടിലെ ആളായിരിക്കും. പല്ലൻ, പുളിക്കൻ, ചേറ്റുപുഴക്കാരൻ, ആലപ്പാടൻ, പുത്തൂര്, കുണ്ടുകുളം, ആട്ടോക്കാരൻ, അറങ്ങാശ്ശേരി, കൊള്ളന്നൂര്, അക്കര, ചെമ്മണ്ണൂര്, അടമ്പുകുളം, ചിറ്റിലപ്പിള്ളി, ആരാ മോശം, ആരാ പണക്കാരല്ലാത്തത്. അവരോടൊപ്പത്തിനൊപ്പം നിൽക്കാൻ കരീക്കാൻ കുഞ്ഞുവറീതേട്ടനെ കൊണ്ടാവില്ല. എന്നാലും കുഞ്ഞുവറീതേട്ടൻ്റെ മോനും വികാരിയായി ചാർജ് എടുക്കുകയാണ്. ചാക്ക് ചുമന്നുണ്ടായ പുറത്തെ തഴമ്പുകൾ പോലും രോമാഞ്ചം കൊള്ളുന്ന സന്ദർഭം. കുഞ്ഞുവറീതേട്ടൻ കൊട്ടേക്കാടൻ ചേറുവിൻ്റെ കുറിക്കമ്പനിയിൽ നിന്ന് 10,000 രൂപ ബ്ലേഡ് പലിശയ്ക്ക് കടം വാങ്ങി. വീട് ഓടിറക്കി മേഞ്ഞു. കേടുപാടുകൾ തീർത്തു. ജനലിനും വാതിലിനും ചായം തേച്ചു. പൊട്ടിപ്പൊളിഞ്ഞ ഉമ്മറം സിമെന്റിട്ട് വൃത്തിയാക്കി. റോയ് ഫ്രാൻസിസ് കരീക്കന്റെ പെങ്ങന്മാർ അവരുടെ പഴയ സാരികൾ വെട്ടി കർട്ടനുകൾ തുന്നി ജനലുകളിൽ വിരിച്ചു. എല്ലായ്പ്പോഴും വീട് അടിച്ചു തുടച്ച് വൃത്തിയാക്കി വെച്ചു. നടയിലകത്തിരുന്ന രൂപക്കൂടുകളിൽ പതിപ്പിച്ചിരുന്ന ഗിൽറ്റ് കടലാസുകൾ മാറ്റി പുതിയതൊട്ടിച്ചു. രൂപക്കൂടിനകത്ത് പൊടി പിടിച്ചിരുന്നിരുന്ന തിരുകുടുംബത്തെ എടുത്ത് പൊടി തുടച്ച് തിളക്കി വെച്ചു. പുതിയ 2 മെഴുകുതിരിക്കാലുകളും 1 പൂപാത്രവും വാങ്ങി. മുൻപ് ഈ വഴിക്ക് തിരിഞ്ഞു നോക്കാത്തവരും കൂടി ഇനി ഇടവക വികാരിയുടെ വീട്ടിലേക്ക് വിരുന്നു വരാൻ തുടങ്ങും. കരീക്കന്റെ അമ്മ അടുക്കളയിൽ എപ്പോഴും പാലും പഞ്ചസാരയും ചായയിലയും കരുതി വെച്ചു. ബിസ്ക്കറ്റുകളും പലഹാരങ്ങളും സൂക്ഷിച്ചു വെച്ചു. ഒരച്ഛൻ്റെ അമ്മയാകാൻ കഴിയുന്നതിൽ പരം മാതൃകാപരമായി എന്തുണ്ട് ഒരു കത്തോലിക്ക അമ്മയ്ക്ക്? ഒരച്ഛൻ്റെ അപ്പനും അമ്മയും ആകുന്നതിൽ പരം മഹാഭാഗ്യം എന്തുണ്ട് കത്തോലിക്ക ദമ്പതികൾക്ക്? കുരിശുമണി കൊട്ടിയാലുടൻ കരീക്കൻ കൊച്ചുവറീതേട്ടൻ്റെ ഭാര്യയും മക്കളും മുട്ടുകൂത്തി ഉച്ചത്തിൽ 4 വീടപ്പുറം കേൾക്കണമെന്ന വാശിയോടെ സന്ധ്യാപ്രാർത്ഥനകൾ ചൊല്ലി പാട്ടുകൾ പാടി. അച്ഛൻ്റെ വീടാണ്, മാതൃകാപരമായിരിക്കണം. നട്ടും ബോൾട്ടും ഇളകി ഒരു മുക്കിൽ മാറ്റിയിട്ടിരുന്ന ഈസി ചെയർ നേരെയാക്കി പുതിയ കസേരശീലയും വാങ്ങിയിട്ട് ഉമ്മറത്ത് കൊണ്ടുവന്നിട്ടു കുഞ്ഞുവറീതേട്ടൻ. ഒരച്ഛൻ്റെ അപ്പൻ ഇരിക്കേണ്ട പോലെ ഇരിക്കണം. കുളിയും സന്ധ്യാപ്രാർത്ഥനയും അത്താഴവും കഴിഞ്ഞ് അയാൾ അതിൽ വന്നു കിടന്ന് വിശ്രമിച്ചു. ബ്ലേഡ് പലിശയുടെ മുകളിലുള്ള കിടപ്പാണല്ലോ എന്ന ചെറിയ അസ്വസ്ഥത അയാളെ ശല്യപ്പെടുത്തുമെങ്കിലും വീടിൻ്റെ ഈ പുത്തൻ പുതുമ അയാളെ സന്തോഷിപ്പിച്ചു. മനുഷ്യരായാൽ ഇങ്ങനെ വൃത്തിയായും വെടിപ്പായും ജീവിക്കണം. വികാരിയച്ഛൻ വരുന്ന അന്ന് വളരെ വേണ്ടപ്പെട്ട കുറച്ചു പേർക്ക് ഒരു ചെറിയ ടീ പാർട്ടി കൊടുക്കണം കുഞ്ഞുവറീതേട്ടൻ്റെ ആഗ്രഹമാണ്. തൊട്ടടുത്തുള്ള 5-6 അയൽപ്പക്കങ്ങൾ, കുഞ്ഞുവറീതേട്ടൻ്റെ ചേട്ടൻ, ചേട്ടൻ്റെ മക്കൾ, പെങ്ങന്മാർ, അവരുടെ മക്കൾ, ഭാര്യയുടെ അമ്മയും 2 ആങ്ങളമാരും, അവരുടെ ഭാര്യമാരും മക്കളും, ഭാര്യയുടെ അനിയത്തിമാർ, അവരുടെ മക്കൾ, പെൺമക്കളുടെ 5-6 കൂട്ടുകാരികൾ, പിന്നെ കുഞ്ഞുവറീതേട്ടൻ്റെ കൂടെ ചാക്ക് ചുമക്കുന്ന ചുമട്ടു തൊഴിലാളികൾ. അവരെ വിളിക്കലാണ് ഏറ്റവും വലിയ സന്തോഷം. ജിലേബി വേണം ടാപ്പാ, ഇളയ മകൾ പറഞ്ഞു. വല്ല കല്യാണത്തിൻ്റെയും ടീ പാർട്ടികളിൽ വെച്ച് മാത്രം തിന്നിട്ടുള്ള ആ പലഹാര പുഷ്പം സ്വന്തം വീട്ടിലും വിരിയുന്നത് അവളുടെ അങ്ങേയറ്റത്തെ പ്രതീക്ഷയാണ്. നോക്കട്ടെ. കുഞ്ഞുവറുതേട്ടൻ തലചൊറിഞ്ഞു. റോയ് ഫ്രാൻസിസ് കരീക്കൻ ഇടവകയിൽ ചാർജ് എടുക്കുന്ന അന്ന് വൈകിട്ട് വീട്ടിലെത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഞ്ചാറ് ദിവസമായിട്ട് ആളേതോ ടൂറിലാണ്. തിരിച്ചു വന്നാൽ പുതിയ തസ്തികയിൽ ചേരും. ധാ എന്ന് പറയുമ്പോഴേക്കും 10,000 രൂപ പൊടിഞ്ഞുപോയി. കുഞ്ഞുവറുതേട്ടൻ വിഷമിക്കേണ്ട, കുറച്ച് കാശ് എൻ്റെ കയ്യിലുണ്ട്. തണ്ടാൻ വാസു ടീപ്പാർട്ടി നടത്താനുള്ള കാശ് കടം കൊടുത്തു. കാശ് പോഴാ വഴി അറിയണില്ല വാസുവോ, കുഞ്ഞുറുതേട്ടൻ പറഞ്ഞു. കാശിൻ്റെ കാര്യത്തിലൊക്കെ നീക്ക് പോക്കുണ്ടാവും കുഞ്ഞുറുതേട്ടാ. മോൻ്റെ കല്യാണം നടത്തണ വെച്ചാലോ, ചെറിയ കാശുമ്മ നിൽക്കുവോ? കുഞ്ഞുവറുതേട്ടൻ ചിരിച്ചു. അപ്പൊ ശ്രീധരൻ ഇങ്ങോട്ട് വരല്ലേടാ? തണ്ടാൻ വാസുവും ചിരിച്ചു. അത് ശരിയാണല്ല. ഔ, എത്ര ലക്ഷാ കുഞ്ഞുറുതേട്ടൻ നഷ്ടം. പിച്ചതെണ്ണി നടക്കണവനും 10 പവനും 1,00,000 രൂപയും ശ്രീധരൻ കിട്ടണ കാലാ. തണ്ടാൻ വാസു 100 രൂപയ്ക്ക് 10 രൂപ പലിശ കണക്കാക്കിയാണ് കടം കൊടുത്തത്. ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ആയിരിക്കും റോയ് ഫ്രാൻസിസ് കരീക്കൻ വീട്ടിൽ വരിക എന്ന് കുഞ്ഞുവറുതേട്ടൻ കണക്ക് കൂട്ടിയിരുന്നു. അതിനു മുമ്പ് എല്ലാ കാര്യങ്ങളും അടുപ്പിക്കണം. വെള്ളിയാഴ്ച രാവിലെ കുഞ്ഞുവറുതേട്ടൻ നായരങ്ങാടിയിലേക്ക് പോകാൻ പുറപ്പെടുമ്പോൾ അമ്മ അപ്പന് കുടിക്കാനുള്ള കഞ്ഞി ചൂടാറ്റിക്കൊണ്ട് അടുക്കളയിലായിരുന്നപ്പോൾ പാളങ്കോടകായ പഴുത്തോ എന്ന് നോക്കാൻ പെൺമക്കൾ രണ്ടാളും പുകക്കൂട് പൊളിക്കുമ്പോൾ അവർ പടി കടന്നു വന്നു. അതിസുന്ദരനായ ഒരു പുരുഷനും അതിസുന്ദരിയായ ഒരു സ്ത്രീയും. ആരാ വരണേ? ചുട്ടഴികൾക്കുള്ളിലൂടെ നോക്കി അമ്മ ചോദിച്ചു. ആരാ? പെൺമക്കൾ ഓടി വന്ന് അമ്മയുടെ തോളിന് മീതെ കൂടെ എത്തി നോക്കി. കുഞ്ഞുവറുതേട്ടൻ തല ചീകിക്കൊണ്ടിരുന്ന ചീപ്പ് കുടഞ്ഞ് തുടച്ച് ചുവരിൽ തറച്ച കണ്ണാടിക്ക് പിന്നിലെ സ്റ്റാൻഡിൽ വെച്ചിട്ട് ധൃതിയിൽ ഉമ്മറത്തേക്ക് ചെന്നു. ഒരു നിമിഷത്തിനു ശേഷം അമ്മയും മക്കളും കേട്ടത് അയാളുടെ പ്രാകൃതമായ ഒരൊച്ചയായിരുന്നു. പേടിച്ചിട്ടോ മുറിവ് പറ്റിയിട്ടോ ഒരാളിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന വികൃതമായ ശബ്ദം പോലെ ഒന്ന്. അമ്മയും മക്കളും ഓടിച്ചെന്നു. കരീക്കൻ ലോഹ ഇട്ടിരുന്നില്ല. അയാൾ വെളുത്ത ഡബിൾ മുണ്ടും വെള്ളക്കരയിൽ ഇളം നീലവരകളുള്ള ഷർട്ടും ധരിച്ചിരുന്നു. അപരാധിയെ പോലെ തലകുനിച്ച് അയാൾ അവരുടെ മുൻപിൽ നിന്നു. എന്താ ഇത്? കരീക്കൻ്റെ അമ്മ പകപ്പോടെ ചോദിച്ചു. തൻ്റെ മുന്നിൽ സാധാരണക്കാരൻ്റെ വേഷത്തിൽ നിൽക്കുന്നത് മകനാണെന്ന് വിശ്വസിക്കാൻ അവരെ കൊണ്ടായില്ല. അവനോടൊപ്പമുള്ള സ്ത്രീയെപ്പറ്റി അവർക്ക് ഊഹിക്കാനും കഴിഞ്ഞില്ല. എന്താ പറ്റിയേ? അവർ വീണ്ടും ചോദിച്ചു. കുഞ്ഞുവറുതേട്ടൻ ഒരക്ഷരം മിണ്ടാതെ പുറത്തേക്കിറങ്ങി. വെയിലേറ്റ് അയാളുടെ തോളിലും പുറത്തുമുള്ള കറുത്ത തഴമ്പുകൾ തിളങ്ങി. അപ്പാ, റോയ് ഫ്രാൻസിസ് കരീക്കൻ വിളിച്ചു. കുഞ്ഞുവറുതേട്ടൻ തിരിഞ്ഞു നോക്കിയില്ല. കരീക്കൻ്റെ പെങ്ങന്മാർ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. അവർ അകത്തെ മുറിയിൽ കടന്ന് കഥകടച്ചു. അയാളുടെ അമ്മ അവിടെ തന്നെ ചുവരും ചാരിയിരുന്നു. അവർക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയി. അയാൾ അവരുടെ കൈപിടിച്ചു. അപരിചിതനെ നോക്കുന്ന പോലെ അയാളെ നോക്കിക്കൊണ്ട് ആ സ്ത്രീ തരിച്ചിരുന്നു. കരീക്കൻ അമ്മയോട് സംസാരിച്ചു. അപ്പനെയും അമ്മയെയും വേദനിപ്പിക്കേണ്ടി വന്നതിലെ വിഷമം, അമ്മയ്ക്ക് അയാളോട് ക്ഷമിക്കാൻ പറ്റുമെന്ന ഉറച്ച വിശ്വാസം, ജീവിതം ആകെ തകർന്നുപോയെന്നൊന്നും അമ്മ വിചാരിക്കരുത് എന്ന അഭ്യർത്ഥന, പിടിച്ചു നിൽക്കാൻ അമ്മ തന്നെ സഹായിക്കണം. അപ്പന് കാര്യങ്ങൾ മനസ്സിലാവും. പെങ്ങന്മാർ കുട്ടികളാണ്. അമ്മ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ആ സ്ത്രീയുടെ മുഖത്ത് ഒരു ഭാവമാറ്റവും കരീക്കൻ കണ്ടില്ല. ചെറുപ്പത്തിൽ കരീക്കൻ കുറുമ്പ് കാട്ടുമ്പോൾ അയാളെ പേടിപ്പിക്കാൻ നിന്റെ അപ്പനിങ്ങോട്ട് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്ന ഭാവത്തോടെ അവർ അയാളെ നോക്കിക്കൊണ്ടിരുന്നു. ലോകത്തിൽ ഒരു വാർത്തയും ഇത്ര വേഗത്തിലും വേദനാജനകമായും സഞ്ചരിച്ചിട്ടുണ്ടാവില്ല. ഞരമ്പുകളിൽ കുതിച്ചൊഴുകുന്ന രക്തത്തിലൂടെ ഒരു സൂചി പാഞ്ഞു പോകുന്നത് പോലെയായിരുന്നു അത്. കരീക്കൻ്റെ കുഞ്ഞുവറുതേട്ടൻ തൂങ്ങി മരിച്ചു. പട്ടാപ്പകൽ നായരങ്ങാടിയിലെ ഒരു ഒഴിഞ്ഞ പീടികമുറിയിൽ ഉടുത്ത മുണ്ടഴിച്ച് കെട്ടിത്തൂങ്ങി. ചുമട്ടുതൊഴിലാളികളുടെ കണ്ണു വെട്ടിച്ച് 5 നിമിഷം കൊണ്ട് അയാളത് ചെയ്തു. നായരങ്ങാടിയിലെ തിരക്കിലൂടെ ഓടി പീടികമുറിയിൽ ഇരുട്ടിൽ ആൾക്കൂട്ടത്തെ തിക്കി തിരക്കി ചെന്ന് കരീക്കൻ ആ കാഴ്ച കണ്ടു. അപ്പനെ കൊന്നു. ഇടുത്തി പോലെ അയാളുടെ മനസ്സിൽ 2 വാക്കുകൾ വന്നു വീണു. ഞാൻ എൻ്റെ അപ്പനെ കൊന്നു. ലോകത്തോട് മുഴുവൻ ആ കൊടും പാതകം ഉറക്കെ വിളിച്ചു പറഞ്ഞ് ഹൃദയം പൊട്ടി മരിക്കണമെന്ന് അയാൾക്ക് തോന്നി. എന്നാൽ നിന്നേടത്തു നനങ്ങാതെ ഏതൊരു കാണിയെയും പോലെ ഇരുട്ടിലും വിയർപ്പിലും കുളിച്ച് അയാൾ മരവിച്ചു നിന്നു. അപ്പന്റെ ശവമേറ്റുവാങ്ങാൻ മോർച്ചറിക്ക് മുമ്പിൽ നിൽക്കുമ്പോഴും ആംബുലൻസിൽ അപ്പന്റെ തണുത്ത നെറ്റിമേൽ കൈയമർത്തി വെച്ചിരിക്കുമ്പോഴും റോയ് ഫ്രാൻസിസ് കരീക്കൻ്റെ മനസ്സിന്റെ മരവിപ്പ് മാറിയില്ല. അയാൾക്ക് കരയാനോ ചിന്തിക്കാനോ കഴിഞ്ഞില്ല. അമ്മ, പെങ്ങന്മാർ, മർഗലീത്ത, വീട്, നാട്, ബന്ധുക്കൾ, ശത്രുക്കൾ, പള്ളി, പട്ടക്കാർ, ഒന്നും അയാളുടെ മനസ്സിലൂടെ കടന്നുപോയില്ല. അപ്പനെ കൊന്നു എന്ന വിചാരം മാത്രം. കരിങ്കല്ലിൽ കൊത്തിയിട്ട വാക്കുപോലെ അയാളുടെ മനസ്സിൽ കിടന്നു. ദൈവശിഷ്യ. മണിക്കൂറുകളോളമായി പല വായിൽ നിന്ന് പല രീതിയിൽ അയാൾ കേട്ടുകൊണ്ടിരുന്ന അപ്പന്റെ മരണത്തിന്റെ കാരണം ദൈവശിക്ഷയായിരുന്നു. റോയ് ഫ്രാൻസിസ് കരീക്കനെ ദൈവം ശിക്ഷിച്ചു. അയാൾ ദൈവത്തിന്റെ പൗരോഹിത്യത്തെ അപമാനിച്ചു. ദൈവത്തെയും സഭയെയും പരിശുദ്ധ റോമാസിംഹാസനത്തിന്റെ കൽപ്പനകളെയും ധിക്കരിച്ചു. മാംസദാഹത്താൽ അശുദ്ധ പാപം ചെയ്ത് ഒരച്ഛനും കന്യാസ്ത്രീയും വിശ്വാസികളെ വഞ്ചിച്ചു, അപമാനിച്ചു. ഇത് കല്ലെറിഞ്ഞു കൊല്ലുന്ന ശിക്ഷാവിധിയുടെ കാലമല്ലാത്തതിനാൽ വിശ്വാസികൾ ഖേദിക്കുന്നു. ഇതുകൊണ്ടായില്ല, നോക്കിക്കോ. ബന്ധുക്കളും മിത്രങ്ങളും അയൽക്കാരും സഭയും സമൂഹവും ഒന്നടങ്കം 2 കൈയും തലയിലേറ്റി അവരെ ശപിച്ചു. അലമുറകൾക്കിടയിൽ അപരിചിതരായ മനുഷ്യരുടെ തുറച്ചുനോട്ടങ്ങൾക്കും കുത്തുവാക്കുകൾക്കും പ്രാക്കുകൾക്കും പരിഹാസങ്ങൾക്കും നടുവിൽ മർഗലീത്തയും കരീക്കനെ പോലെ മരവിച്ച അവസ്ഥയിലായിരുന്നു. ഇത്രയും വലിയ ശിക്ഷകനാണ് ദൈവമെങ്കിൽ താൻ അയാളെ വെറുക്കുന്നുവെന്ന് ജനക്കൂട്ടത്തോട് ഉറക്കെ വിളിച്ചു പറയാൻ അവൾ ആഗ്രഹിച്ചു. കരീക്കൻ ഔസേബ് ദേവസി മകൻ കുഞ്ഞുവറീത് അല്ലേ? കുടുംബക്കാട് തിരിച്ചും മറിച്ചും വായിച്ച് ധാനിയൽ അച്ഛൻ ചോദിച്ചു. കുഞ്ഞുവറീതേട്ടന്റെ ശവമെടുക്കുന്ന കാര്യം സംസാരിക്കാൻ വന്ന ബന്ധുക്കൾ തല കുനിച്ചു നിന്നു. എങ്ങനെ തലയുയർത്തും? ഒന്നാമത് കടും മരണം, അതിൻ്റെ കൂടെ മാനം മര്യാദയുള്ളവർക്ക് പുറത്തു പറയാൻ പറ്റാത്ത നാണക്കേടായിട്ട് പള്ളിയിലച്ഛൻ പെണ്ണ് കെട്ടിയ കഥയും. ധാനിയലച്ഛൻ്റെ മുഖത്തുണ്ട് ആ പരിഹാസം, അമർത്തിയിട്ടും അമരാത്ത ചിരി. സംഗതി ആണ്ടുകുമ്പസാരം മുടക്കിയിട്ടില്ല, ശരി, മാസവരി കൃത്യമായി അടച്ചിട്ടുണ്ട്, അതും ശരി, അതുകൊണ്ടായില്ലല്ലോ. ധാനിയലച്ഛൻ കുഞ്ഞുവറീതേട്ടൻ്റെ ബന്ധുക്കളെ മാറി മാറി നോക്കി. ഒരെണ്ണത്തിൻ്റെ മുഖത്തും വെട്ടിയാലൊരു തുള്ളി ചോര കണ്ടില്ല. നീ ആരണ്ടാ? കുഞ്ഞുവറീതിൻ്റെ മോന? കൂട്ടത്തിൽ ഏറ്റവും പരിഷ്കാരിയായ ചെറുപ്പക്കാരനോട് ധാനിയലച്ഛൻ ചോദിച്ചു. അല്ല, ഇളയപ്പൻ്റെ മോന. ചെറുപ്പക്കാരൻ അല്പം ധിക്കാരത്തോടെ പറഞ്ഞു. അവൻ്റെ നിൽപ്പും നോട്ടവും ജീൻസും ധാനിയലച്ഛന് പിടിച്ചില്ല. അപ്പോ ഈ കുടുംബക്കാടിലെ ഒരു മോൻ്റെ പേര് കാണുന്നുണ്ടല്ലോ, അവനാ? അപ്പൻ്റെ മരണം പറയാൻ അവൻ വരണ്ടേ? ധാനിയലച്ഛൻ അറിയാഞ്ഞിട്ടാണോ? കളിയാക്കുകയല്ലേ? പരിഷ്കാരി നെഞ്ചു വിരിച്ചു നിന്നുവെങ്കിലും മറ്റുള്ളവർ കൂടുതൽ തല താഴ്ത്തി. പോയി അവനോട് വരാൻ പറട്ടാ, ശവടുപ്പൊക്കെ നമുക്ക് പിന്നെ ആലോചിച്ച് വേണ്ട പോലെ ചെയ്യാം. സൗമ്യമായിട്ട് എന്നോണം ധാനിയലച്ഛൻ പറഞ്ഞു. അത് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. ഉവ്വ, അറിയാം. എന്നാലും പോയി അവനെ വിളിച്ചിട്ട് വാ. പരിഹാസം കൊണ്ട് ധാനിയലച്ഛൻ്റെ സ്വരം വളഞ്ഞു വളഞ്ഞു പോയി. ഞങ്ങൾക്ക് അവൻ ആരുമല്ല അച്ഛാ. അത് പറഞ്ഞ് എങ്ങനെയുണ്ടാ ശരിയാവുക? അവനിപ്പോൾ വീട്ടിലില്ലേ? ഉവ്വ്, ആരില്ലാത്തോൻ എങ്ങനെ ഉണ്ടാ വീട്ടിലുണ്ടാവുക? അച്ഛൻ ഞങ്ങളെ സഹായിക്കണം. തൂറാൻ മുട്ടുമ്പോൾ പറമ്പന്വേഷിച്ചാ പോരാ, അതൊക്കെ നേരത്തെ കരുതണം. ചത്ത കുഴിച്ചിടാൻ പള്ളിയും പട്ടക്കാരനും വേണ്ടി വരും. പള്ളീനെ വിമർശിച്ചിട്ട് ഇറങ്ങിപ്പോയവർ പിന്നെ എന്തിനാണ്ടാ ചത്ത കുഴിച്ചിടണം എന്ന് പറഞ്ഞിട്ട് കയറി വരണേ? ഇതെന്താ മുനിസിപ്പാലിറ്റി ചവക്കോട്ടയാ? അവൻ്റെ വിശ്വാസമല്ല ഞങ്ങളുടെ. അച്ഛനതറിയാലോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അപ്പൻ്റെ ശവം എടുക്കണമെങ്കിൽ മകൻ വന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് ധാനിയൽ അച്ഛൻ കഥകടച്ചു. പോയി മാപ്പ് പറയറാ, തലമൂത്ത കാരണന്മാർ വെറുപ്പോടെ റോയ് ഫ്രാൻസിസ് കരീക്കനോട് കൽപ്പിച്ചു. എന്തിന്? കരീക്കൻ ചോദിച്ചു. പട്ടി. കുഞ്ഞുവറീതേട്ടൻ്റെ ചേട്ടൻ ചുമ്മാരൻ്റെ നീണ്ടു നിറന്ന കൈ റോയ് ഫ്രാൻസിസ് കരീക്കൻ്റെ ചെകിട്ടത്ത് വീണു. ആളുകൾ പിടിച്ചു മാറ്റിയിരുന്നില്ലെങ്കിൽ ചുമ്മാര് കരീക്കനെ കൊന്നേനെ. പറയറാ ഈ മഹാപാപത്തിന് മാപ്പ് പറ. കുഞ്ഞുവറീതേട്ടൻ്റെ ശവം ചൂണ്ടിക്കാട്ടി ചുമ്മാര് പൊട്ടിത്തെറിച്ചു. ചെകിടം പൊത്തി നിൽക്കുകയായിരുന്നു കരീക്കൻ. തല്ലാം? വല്യപ്പന് മോനെ തല്ലാം. ആകെ ബഹളമായി. തലയത് ശരിയായില്ല എന്ന ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങളും ഉയർന്നു. എന്നാൽ കരീക്കൻ്റെ നേർക്ക് പലരുടെയും അടക്കി വെച്ച രോഷം ആളിക്കത്തുകയാണ് ഉണ്ടായത്. അയാളെ കൊണ്ട് കുഞ്ഞുവറീതേട്ടൻ്റെ ശവം തൊടിയിക്കരുതെന്നും കുഞ്ഞുവറീതേട്ടൻ്റെ ആൾക്കാർ പറഞ്ഞു. തന്നെയുമല്ല, അവൻ പങ്കെടുക്കുന്ന ശവമെടുപ്പ് ചടങ്ങിൽ ഞങ്ങളാരും സംബന്ധിക്കുകയുമില്ല. കരീക്കൻ്റെ അമ്മ, വീട്ടുകാർ, അപ്പൻ വീട്ടുകാരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അളിയൻ്റെ ശവം വീട്ടിൽ കിടക്കുമ്പോൾ ബഹളം വയ്ക്കുന്നത് ശരിയല്ലെന്ന് അമ്മയുടെ ആങ്ങളമാർ പറഞ്ഞു. കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കാം. നീ എന്താ പറയണേ? അവർ കരീക്കനോട് ചോദിച്ചു. നീ പള്ളിയിൽ പോയി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അപ്പൻ്റെ ശവം പള്ളിയിൽ കുഴിച്ചിടാൻ പറ്റില്ല. മാപ്പ് പറയേണ്ട കാര്യമില്ല, കരീക്കൻ ശാന്തമായി പറഞ്ഞു. പിന്നെ നീ ഇതെന്തുട്ടാ ചെയ്യാൻ പോണേ? പുഴുങ്ങി തിന്നോ? പള്ളിയിൽ തന്നെ കുഴിച്ചിടണമെന്നുണ്ടോ? കരീക്കൻ ചോദിച്ചു. എന്തുട്ട്? കരീക്കൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ആൾക്കാർ ഒന്നിച്ച് ഞെട്ടി പുറകോട്ട് മലച്ചു. ഇവനെയാണോ അച്ഛനാവാൻ വിട്ട് പാവം കുഞ്ഞുവറീതേട്ടൻ കാത്തു കാത്തിരുന്നത്? തങ്ങളുടെ കൂട്ടത്തിലും കുലയിലുമില്ല ഇതുപോലെ സാധുവായൊരു മനുഷ്യൻ. അങ്ങാരുടെ കടും മരണത്തിന് ഈ ദ്രോഹിയാണ് കാരണം. ഇത്ര വലിയ ദൈവദോഷം പറയുന്നവൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇനി ഒന്നുകിൽ ഇവൻ ഇറങ്ങിപ്പോകണം, അല്ലെങ്കിൽ ബന്ധുക്കൾ ഒന്നടങ്കം ഇറങ്ങിപ്പോകും. പള്ളിക്കും പട്ടക്കാരനും കീഴടങ്ങി ജീവിക്കുന്നവരാ ഞങ്ങൾ. എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് കുഞ്ഞുവറീതിൻ്റെ ഭാര്യയും പെൺമക്കളുമാണ്. ഒരു കാര്യം തീർച്ച, ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോയാൽ പിന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിന് അപ്പൻ്റെ വകയിലും അമ്മയുടെ വകയിലും ബന്ധുക്കളെ കിട്ടും എന്ന് കരുതി ജീവിക്കേണ്ട. റോയ് ഫ്രാൻസിസ് കരീക്കൻ്റെ അമ്മ ഉറക്കെ കരഞ്ഞു. എനിക്ക് രണ്ട് പെൺകുട്ടികളുണ്ടെന്ന് പറ. അവറ്റൊരു ജീവിതം നശിപ്പിക്കല്ലേ എന്ന് പറ അവനോട്. ഇറങ്ങിപ്പോകാൻ പറയുന്നത് പകരമാണ് അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് കരീക്കന് മനസ്സിലായി. അമ്മയ്ക്ക് പിന്നാലെ അവൻ്റെ പെങ്ങന്മാരും അപ്പനെ വിളിച്ച് ഉറക്കെ കരഞ്ഞപ്പോൾ അയാളുടെ ഒറ്റപ്പെടൽ പൂർണ്ണമായി. കൂത്തിച്ച് മോളെ, നശിച്ചു പോവുള്ളോ? മർഗലീത്തയെ നോക്കി സ്ത്രീകൾ അടക്കം പറഞ്ഞു. ഒരു കുടുംബം നശിപ്പിച്ചു. ഒരു കുടുംബ, രണ്ടു കുടുംബമാണ് അവളെ വൃത്തിയായിട്ട് നശിപ്പിച്ചത്. മർഗലീത്ത പുട്ടിയോ ചെകിടിയോ അല്ല. അവളുടെ കണ്ണുകൾ തുറന്നിരിക്കുന്നു, കാതുകൾ തുറന്നിരിക്കുന്നു. കാണുന്നതും കേൾക്കുന്നതുമൊക്കെ അവളുടെ നെഞ്ചിലേക്ക് ആഴത്തിൽ തുളഞ്ഞിറങ്ങുന്നു. എല്ലാ പ്രാക്കുകളും ശാപവാക്കുകളും അവളുടെ തല പിളർക്കുന്നു. മുഖമുയർത്താതെ, മനുഷ്യരെ നോക്കാതെ, എന്നാൽ ചുറ്റും നിൽക്കുന്ന മനുഷ്യരുടെ ഉള്ളിലെ ശത്രുതയും കോപവും തിരിച്ചറിഞ്ഞുകൊണ്ട് മർഗലീത്ത കരീക്കൻ്റെ ഒപ്പം നടന്നു. കരീക്കൻ പൗരോഹിത്യം ഉപേക്ഷിക്കുന്നതിനും ബ്രഹ്മചര്യവ്രതം തെറ്റിക്കുന്നതിനും മർഘലീത്തയാണ് കാരണക്കാരിയെന്ന് അവിടെ കൂടിയവരിൽ ഒരാൾ ഒഴികെ എല്ലാവരും ഉറച്ചു വിശ്വസിച്ചു. ആ ഒരേ ഒരാൾ പഞ്ഞി പോലെ നരച്ച മുടിയും കടല് പോലെ തിളങ്ങുന്ന കണ്ണുകളുമായി ഉമ്മറത്തിണ്ണയിൽ വളഞ്ഞു കുത്തിയിരുന്ന് അവിടെ നടക്കുന്നതൊക്കെ കാണുന്നു, കേൾക്കുന്നു. ഒന്നിനു പിറകെ മറ്റൊന്നായി അയാൾ ഭീടിക്ക് തീ കൊടുക്കുന്നു. ഇവളാണ് കാരണക്കാരി. അയാൾക്ക് ചുറ്റും പിറുപിറക്കലുകൾ. ഇവളാണ് കരീക്കൻ ഒതപ്പുണ്ടാക്കിയത്. പറുദീസ തൊട്ട് ഇവൾ തന്നെയാണ് മനുഷ്യ സമൂഹത്തെ പിശാചിന്റെ വലയിൽ പിടിക്കിയത്. പറുദീസ നഷ്ടത്തിനും ഇവളാണ് കാരണക്കാരി. ഇവളോട് സംസർഗത്തിൽ ഏർപ്പെടാതിരുന്നാൽ ഏവർക്കും നല്ലത്. നിർത്ത്! വെള്ളിമുടിയുള്ള ആൾ തിണ്ണയിൽ നിന്ന് ചാടിയിറങ്ങി. നിങ്ങൾ എങ്ങടാ? കരീക്കനോടും മർഖലീത്തയോടും അയാൾ ചോദിച്ചു. നിന്റെ അപ്പനാ മരിച്ചു കിടക്കണേ. ഇപ്പൊ പേടിച്ചോടിയാല് നിങ്ങൾ ധൈര്യം കാട്ടിയത് മുഴുവൻ വെറുതെയാവില്ലേ? ചെറിയ കാര്യങ്ങാനാ നിങ്ങൾ ചെയ്തത്? സകല കള്ളന്മാരെയും കള്ളത്തരങ്ങളെയും വെല്ലുവിളിച്ച് ഇറങ്ങിപ്പോകാൻ ധൈര്യം കാട്ടിയവരാ നിങ്ങൾ. എന്നിട്ട് ഈ പുല്ലുകളുടെ മുമ്പിൽ തോറ്റുകൊടുക്ക? നാസ്തികൻ ജോർജ് കൂടുതൽ മെലിഞ്ഞു. വീർ വളരെ കൂടി. യുക്തിവാദം കടുത്തു. ആ പ്രാന്തനെ പിടിച്ച് പുറത്താക്കിയേ, ആരോ വിളിച്ചു പറഞ്ഞു. നാസ്തികൻ ജോർജ് ചിരിച്ചു. ആർക്കാ പ്രാന്ത്? തനിക്കോ ഇവർക്കോ? വിശ്വാസം പ്രാന്ത്, ഭക്തി പ്രാന്ത്, മതം പ്രാന്ത്, ദൈവം പ്രാന്ത്, സ്വർഗം പ്രാന്ത്, നരകം പ്രാന്ത്. പ്രാന്ത് മൂത്താ കൊല്ലും, തീവയ്ക്കും, തല്ലിപ്പൊളിക്കും, നശിപ്പിക്കും. പടിക്ക് പുറത്തിറങ്ങി നിന്നു കരീക്കനും മർഘലീത്തയും വഴിപ്പോക്കരെ പോലെ. അപ്പന്റെ ശവം കൊണ്ടുപോകുന്നതുവരെ താൻ അവിടെ നനങ്ങില്ലെന്ന് കരീക്കൻ തീരുമാനിച്ചിരുന്നു. അത് അമ്മയ്ക്കും പെങ്ങന്മാർക്കും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയേ ഉള്ളൂ എന്ന് മർഘലീത്ത പറഞ്ഞു. കരീക്കന്റെ പ്രവൃത്തി ബന്ധുക്കളെ വേദനിപ്പിച്ചു, ക്ഷുഭിതരാക്കി. അവർക്ക് ഉൾക്കൊള്ളാനാവുന്നതിനപ്പുറത്താണത്. ഇപ്പോൾ ഏറ്റവും നല്ലത് മാറിപ്പോവലാണ്. അപ്പനല്ല, അപ്പന്റെ ശവമാണ് അവിടെ കിടക്കുന്നത്. നിങ്ങളിലെ മരിച്ചവർ അവരുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ആചാരപ്രകാരം അടക്കം ചെയ്യുന്നതിലൊക്കെ അത്രയ്ക്ക് കാര്യമേ ഉള്ളൂ. നിങ്ങൾ എന്റെ കൂടെ വാ, നാസ്തികൻ ജോർജ് പറഞ്ഞു. സ്വയം എന്തെങ്കിലും തീരുമാനിക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല കരീക്കൻ. അവർ പറയുന്നതൊന്നും അയാൾ ശ്രദ്ധിച്ചിരുന്നില്ല. തന്റെ വീട്ടിൽ നിന്ന് തനിക്കുണ്ടായ ചീത്താനുഭവങ്ങളും അയാളെ ബാധിച്ചിരുന്നില്ല. ശുദ്ധതയ്ക്കെതിരായ പാപം ചെയ്ത അച്ഛനെയും കന്യാസ്ത്രീയെയും കാണാൻ പരിഹാസത്തോടെ വീടുകളിൽ നിന്നിറങ്ങി ഓടി വരുന്നവരെ അയാൾ കണ്ടില്ല. എന്താണ് മരണം? അയാൾ ചിന്തിച്ചു കൊണ്ടിരുന്നു. രാവിലെ കരീക്കനെ കണ്ട നിമിഷത്തിൽ അപ്പന്റെ മുഖത്തുണ്ടായിരുന്ന ഭാവം കരീക്കന് മറക്കാൻ കഴിയില്ല. അപ്പൻ വല്ലാതെ പേടിച്ചു. അതെ, പേടിയായിരുന്നു അപ്പന്റെ മുഖത്ത്. വായ് അല്പം പിളർന്ന്, കണ്ണു തുറിച്ച്, നെറ്റിയിലെ ചുളിവ് നിവർന്ന് അപ്പൻ അയാളെ നോക്കി നടുങ്ങി നിന്നു. ഒന്നും മിണ്ടാതെ പടിയിറങ്ങി പോകുമ്പോൾ പോലും അപ്പന്റെ മുഖത്ത് അതേ പേടിയായിരുന്നു. ആ പേടിയുടെ അങ്ങേയറ്റമായിരുന്നു മരണം. നാസ്തികൻ ജോർജ് അയാളുടെ വീടിന്റെ വാതിൽ അവർക്ക് തുറന്നു കൊടുത്തു. ജനലുകൾ തള്ളി തുറക്കുമ്പോൾ അയാൾ ഉറക്കെ പാടി, രണ്ടു തുട്ടേകിയാൽ ചുണ്ടിൽ ചിരി വരും, തെണ്ടിയല്ലേ മതം തീർത്ഥ ദൈവം. പാൽ പായസം കണ്ടാൽ സ്വർഗത്തിലേക്കുടൻ പാസ്പോർട്ട് എഴുതുന്ന ദൈവമല്ലേ? കഷ്ടം മതങ്ങളെ നിങ്ങൾ തൻ ദൈവങ്ങൾ, നട്ടല്ലൊടിഞ്ഞ നാം പുസ്തകങ്ങൾ. നട്ടല്ലൊടിഞ്ഞന പുസ്തകങ്ങൾ. അതുകൊണ്ട് മക്കള് വിഷമിക്കേണ്ട. നിങ്ങൾ വിഷമിക്കാണ്ട് നോക്കേണ്ടത് എന്റെ കടമയാ. അല്ലെങ്കിൽ ഞാനീ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് എന്താ പ്രസക്തി? മുട്ടുകാലിൽ മുഖം വെച്ച് കുനിഞ്ഞിരുന്നു കരീക്കൻ. എന്തു പറഞ്ഞാണ് അയാളെ സമാധാനിപ്പിക്കേണ്ടത്? വാക്കുകൾ വെറുതെ ഉരുവിട്ടിട്ട് എന്ത് കാര്യം? സംഭവിച്ചത് അത്ര ഭയങ്കരങ്ങളായ കാര്യങ്ങളാണ്, ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്തത്. ഏത് ദുഃഖത്തെയും മറികടക്കാൻ കഴിയുന്ന സ്നേഹ സാന്ത്വനങ്ങളുടെ ഒരു ലോകമുണ്ട് അവിടെ. അയാളെ ഭയങ്ങൾ അകറ്റി സ്വസ്ഥനും ശാന്തനുമാക്കാൻ മർഘലീത്തയ്ക്ക് കഴിയും. ഇപ്പോൾ മർഘലീത്തയല്ലാതെ മറ്റൊരാൾ അയാൾക്ക് തണലാവില്ല. കരീക്കൻ, മർഘലീത്ത മൃദുവായി അയാളെ വിളിച്ചു. അതിനേക്കാൾ മൃദുവായി അവൾ അയാളുടെ പുറം തലോടി. കരീക്കൻ പൊട്ടിക്കരഞ്ഞു. ഒന്നും വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു, അയാൾ പറഞ്ഞു. കൈ പിൻവലിച്ച് മർഘലീത്ത മരവിച്ചിരുന്നു. നാസ്തികൻ ജോർജിന്റെ ജനാലയ്ക്കിൽ മുട്ടുകുത്തി നിന്നാണ് അപ്പന്റെ ശവം കൊണ്ടുപോകുന്ന കാഴ്ച അയാൾ കണ്ടത്. ഓരോ വട്ടം മരണമണി കിലുങ്ങുമ്പോഴും ഒരു അപസ്മാര രോഗിയെപ്പോലെ വിറച്ചുകൊണ്ട് അയാൾ ജനൽ കമ്പികളിൽ മുറകെ പിടിച്ചു. അയാളുടെ കണ്ണിന് മുന്നിലൂടെ അപ്പൻ യാത്ര പോകുന്നു. അനേക വർഷം ചാക്ക് ചുമന്ന് നടന്നിരുന്നവന്റെ തലയിൽ ഇപ്പോൾ രാജാക്കന്മാരുടെ കിരീടവും കയ്യിൽ ദൈവത്തിനുള്ള പൂച്ചെണ്ടുമുണ്ട്. ജീവിച്ചിരുന്നപ്പോഴൊന്നും ഉടുത്തിട്ടില്ലാത്ത അത്ര വെളുത്ത വസ്ത്രങ്ങൾ അയാൾക്ക് കിട്ടിയിരിക്കുന്നു. വല്ലാതെ കോമാളിത്തമുള്ള രണ്ട് ഷൂസുകൾ അയാളുടെ പാദങ്ങളെ അലങ്കരിക്കുന്നു. ഈ നല്ലവനെ ഞങ്ങൾ സ്നേഹിച്ചിരുന്നു എന്ന് വിളംബരം ചെയ്യുന്ന മുഖത്തോടെ ദുഃഖിതരായി അപ്പന്റെ ചുമട്ടു തൊഴിലാളികൾ അപ്പനെ പിന്തുടരുന്നു. ബന്ധുക്കളും മിത്രങ്ങളും അയൽക്കാരും അയാളോടൊപ്പം നടന്നു. കടങ്ങളെല്ലാം പുറത്ത് കരുണയും സ്നേഹവും വാഗ്ദാനം ചെയ്ത് മരിച്ചവനെ എല്ലാവരും പിന്തുടരുന്നു. മണ്ണിന്റെ മടിയിൽ മൃദുവായി അവനെ ഇറക്കി വെക്കുന്നു. അമ്മേ, ഇതാ നിന്റെ മകൻ, നീവിനെടുത്ത് കാറ്റിനും വെള്ളത്തിനും തീയിനും ആകാശത്തിനും കൊടുക്കുക. കാലം വരുമ്പോൾ വിത്തുമുളപ്പിക്കുന്ന ഇടിനാദമായും ഇല വിരിയിക്കുന്ന മഴത്തുള്ളിയായും ഇവനെ ഞങ്ങൾക്ക് മടക്കിത്തരിക. തീയും വെയിലുമായി ഇവനെ തിരിച്ചു തരിക. അപ്പന്റെ യാത്ര കണ്ണിൽ നിന്ന് മറിഞ്ഞിട്ടും ജനലഴികളിൽ തൂങ്ങി കരീക്കൻ ഏറെ നേരം നിന്നു. അകലെ നിന്ന് മരണമണിയുടെ ഇടവിട്ടുള്ള കിലക്കം കേട്ടുകൊണ്ടിരുന്നു. കാറ്റ് അലിയിച്ചുകൊണ്ടുവന്ന കുന്തുരുക്ക പുകയും ജനലോരത്ത് വന്ന് ചുറ്റിത്തിരിഞ്ഞു. തെരുവ് വിഷാദത്തിൽ മുങ്ങുകയും വെയിലാറുകയും ചെയ്തു. രക്തബന്ധത്തിന്റെ കെട്ടുപാടുകൾ ഇത്ര ശക്തമായി നിലനിർത്തിക്കൊണ്ടാണോ ഇയാൾ അച്ഛനായത്? മർഗലീത അതിശയിച്ചു. രക്തബന്ധം മറുത്താണ് പൗരോഹിത്യം സ്വീകരിക്കേണ്ടത്. സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പെറ്റവളോട് ചോദിക്കാൻ കഴിയണം. ആശാപാശങ്ങളില്ല, സ്വന്തം ബന്ധങ്ങളില്ല. എല്ലാ വീടും ദൈവത്തിന്റെ ആലയമായാൽ എന്റെ വീടെന്നും എന്റെ ആൾക്കാരെന്നും അധിക പാശം പാടില്ല. കരീക്കൻ, മർഗലീത അയാളുടെ അടുത്തിരുന്നു. മരിച്ചവരെ ഓർത്താണോ കരച്ചിൽ? അവൾ ചോദിച്ചു. കരീക്കൻ അവളുടെ സാന്നിധ്യം ഇഷ്ടപ്പെട്ടില്ല. ആരുടെ സാന്നിധ്യവും അയാൾ ഇഷ്ടപ്പെടുന്നില്ല. അപ്പനെ കൊന്നവനെന്ന ഭാവബോധത്തിൽ നിന്നും നീറിപ്പുകയുന്ന വേദനയിൽ നിന്നും ആരും തന്നെ പിന്തിരിപ്പിക്കുന്നത് അയാൾ ഇഷ്ടപ്പെട്ടില്ല. അടക്കം ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി അപ്പനെ കാണണമെന്ന് തോന്നുന്നുണ്ടോ? മർഗലീത അയാളുടെ തോളിൽ കൈവച്ചു. ജനലിനപ്പുറത്ത് മരണവീട് പോലെ വിഷാദത്തിൽ മുങ്ങിക്കിടക്കുന്ന തെരുവിൽ നിന്ന് അയാൾ കണ്ണു തിരിച്ചില്ല. കരീക്കനെ തടയാൻ ആർക്കും അവകാശമില്ല. നമുക്ക് പള്ളിയിലേക്ക് പോകാം. മർഗലീതയുടെ സ്വരം ദൃഢമായിരുന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണ്, കരീക്കൻ അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. മർഗലീതയ്ക്ക് നിരാശ തോന്നി. വെള്ളത്തിൽ കുതിർന്ന് അടർന്നു വീണുകൊണ്ടിരിക്കുന്ന മൺഭിത്തിയിലാണ് താൻ ചാരുന്നതെന്ന് അവൾക്ക് തോന്നി. പരസ്പരം ഒന്നും മിണ്ടാതെ, ഒരു നോട്ടം പോലും കൈമാറാതെ ഇരുട്ടുവന്ന് മൂടുന്നത് വരെ അവർ ആ മുറിയിലിരുന്നു. കരീക്കൻ അയാളുടെ മാത്രം ലോകത്തും മർഗലീത അവളുടെ ലോകത്തും ഒറ്റയ്ക്ക് അലഞ്ഞു. ഇടയ്ക്ക് അവരുടെ നെടുവീർപ്പുകൾ കൊണ്ട് അതിനകം സാന്ദ്രമായി. കടുത്ത വേനൽ ചൂടിൽ അവർ വിയർത്തൊഴുകി. തെരുവിലേക്ക് തുറക്കുന്ന ആ ഒരു ജനലല്ലാതെ നാസ്തികൻ ജോർജിന്റെ വീട്ടിൽ ആ മുറിയിൽ വായുസഞ്ചാരത്തിന് പഴുതുകൾ ഉണ്ടായിരുന്നില്ല. കരീക്കൻ ഇരുട്ടിൽ നിന്ന് മർഗലീത വിളിച്ചു. മറുപടി ഉണ്ടാവില്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു. മറുപടി ഉണ്ടായിരുന്നില്ല. എന്തു പാപബോധമാണ് നിങ്ങളെ അലട്ടുന്നത്? നമ്മൾ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണോ? നമ്മൾ രണ്ടാളും കൂടിയാണ് തീരുമാനമെടുത്തതെന്ന് ഞാൻ കരുതുന്നു, ശരിയല്ലേ? ഇരുട്ടിൽ ഒരു നിഴൽ അനങ്ങുന്നത് മർഗലീത കണ്ടു. ഒരക്ഷരം പറയാതെ റോയ് ഫ്രാൻസിസ് കരീക്കൻ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. അകത്ത് തിരയേണ്ട സമാധാനം പുറത്തു തിരയുകയാണ് അയാൾ, മർഗലീത വിചാരിച്ചു. ഒരു കള്ളനെ പോലെ പതുങ്ങി ഇരുട്ടിൽ കരീക്കൻ സെമിത്തേരിയുടെ അടുത്തെത്തി. പേടിച്ചു പേടിച്ച് സെമിത്തേരിയുടെ പടി തുറന്നു. പച്ചമാറാത്ത മണ്ണ് കണ്ടുപിടിച്ചു. ഉരുകിയ മെഴുകും വാടിയ പൂക്കളും പനിനീരും ചന്ദനത്തിരിയും പകുതി പുകഞ്ഞ കുന്തുരുക്കവും കൊണ്ട് മരണത്തിന്റെ പുതുമണമുള്ള ശവക്കൂനക്കരികിൽ മുട്ടുകുത്തി നിന്നു. ദൈവവിശ്വാസി ആയതുകൊണ്ട് തന്നെ അയാൾ പിശാശു വിശ്വാസിയുമായിരുന്നു. നിഴലുകളെ പ്രേതരൂപികളായി കൽപ്പന ചെയ്ത് നടുങ്ങിയും മനസ്സ് കലങ്ങിയും അയാൾ കഷ്ടപ്പെട്ടു. ഇളകുന്ന വിശ്വാസമായിരുന്നു അയാളുടേത്. അതിനാൽ ഭയം ഇരട്ടിച്ചു. തന്റെ വകയായി അപ്പനൊരു പിടി മണ്ണ് കൊടുക്കാൻ വേണ്ടിയാണ് അയാൾ വന്നത്. ഒരു വശത്ത് വിശ്വാസ ആചാരങ്ങളെയും കർമാനുഷ്ഠാനങ്ങളെയും അയാൾ നിഷേധിച്ചിരുന്നു. മറുവശത്ത് ആർത്തിയോടെ അയാൾ അതിനെല്ലാം വേണ്ടി ദാഹിച്ചു. അയാളുടെ ദാഹമാകട്ടെ മരുഭൂമിയിൽ വെള്ളം കിട്ടാത്തവൻ്റേതുപോലെ കഠിനമായിരുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ അയാൾ പള്ളിയുടെയും മതത്തിൻ്റെയും ഭാഗമല്ല എന്ന അവസ്ഥയിൽ. എല്ലാം ഒരിക്കൽ കൂടി തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നുപോലും അയാൾ ആഗ്രഹിക്കുന്നു. മരണാനന്തരം അപ്പൻ്റെ ആത്മാവ് അങ്ങനെയൊന്നും ഉണ്ടോ എന്ന് അയാൾ അറിഞ്ഞുകൂടാ. സ്വർഗത്തിലോ നരകത്തിലോ പോകും എന്നുറപ്പിച്ച് പറയാൻ അയാൾ ആളല്ല. അത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. കടുത്ത വിശ്വാസിക്ക് മാത്രമേ ആ ഉറപ്പുണ്ടാകൂ. എങ്കിൽ പിന്നെ എന്തിനാണ് അയാൾ ഒരു കുഴിമാടത്തിൽ മുട്ടുകുത്തി നിന്ന് മരിച്ചവർക്കായുള്ള പ്രാർത്ഥനകൾ ഉരുവിടുന്നത്? അതിനയാൾക്ക് ഉത്തരവില്ല. യുക്തിക്കും വിശ്വാസത്തിനും ഇടയിൽ പാലം പണിയുന്നവരുടെ ഗതികേട് അയാൾക്കുമുണ്ട്. തെളിവുകൾ അയാളെ സന്തോഷിപ്പിക്കുന്നു. തെളിവുകൾക്കപ്പുറത്തെ നിഗൂഢതകൾ അയാളെ ഭയപ്പെടുത്തുന്നു. മരിച്ചവനെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. അയാൾ അറിയാതെ ഉരുവിട്ടു പോകുന്നു. അത് തിരുത്താൻ അയാൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കരീക്കൻ ദൂരെ എവിടേക്കും പോയിരിക്കില്ല എന്ന് മർഗലീത വിശ്വസിച്ചു. കരീക്കന്റെ കുടുംബത്തെക്കുറിച്ച് ഓർത്ത് അവൾ വ്യസനിച്ചു. അയാൾ ഇറങ്ങിപ്പോയത് അമ്മയുടെയും പെങ്ങന്മാരുടെയും അടുത്തേക്കായിരുന്നെങ്കിൽ നന്നായേനെ. ബന്ധുക്കളുടെ മുൻപിൽ കരീക്കന്റെ അമ്മ നിസ്സഹായയായിരുന്നു. കെട്ടിക്കാനുള്ള രണ്ട് പെങ്ങന്മാർക്ക് വേണ്ടിയാണ് അവർ കരീക്കനെ തല്ലിപ്പറഞ്ഞത്. സമുദായ ഘടനയ്ക്കകത്ത് അച്ചടക്കത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തിന് ചെയ്യാവുന്നത് അതുമാത്രമാണ്, പുകഞ്ഞ കൊള്ളിയെ പുറത്താക്കുക. അമ്മയുടെ അതേ മുഖമാണ് കരീക്കൻ എന്ന് മർഗലീത ശ്രദ്ധിച്ചിരുന്നു. പൗരുഷത്തേക്കാൾ സ്ത്രൈണമായ ഒരഴക് അയാളുടെ മുഖത്തിനുണ്ടായിരുന്നു. അയാളുടെ കണ്ണുകളിലും മുഖത്തും കാണുന്ന ശാന്തഭാവത്തിന് അശാന്തമായ അയാളുടെ മനസ്സുമായി ഒരു ബന്ധവുമില്ലെന്ന് അവൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കരീക്കന്റെ അമ്മ കണ്ണുയർത്തി അവളെ നോക്കിയപ്പോൾ കരീക്കന്റെ അതേ നോട്ടമാണ് കണ്ണീരണിഞ്ഞ് അവരുടെ കണ്ണുകളിൽ അവൾ കണ്ടത്. പ്രേമിക്കാൻ പരസ്പരം സ്നേഹിക്കാൻ കൂട്ടാക്കാത്ത സാമൂഹ്യ ഘടന തൻ കഴുത്തിൽ ചുറ്റിക്കെട്ടാൻ കയർ ഞാനെടുത്തേക്കും. അതെ, കയർ ഞാനെടുത്തേക്കും. അതെ അതെ, കയർ ഞാനെടുത്തേക്കും. മർദ്ദകശക്തിക്കൊരു കൊലക്കയറായത് പുളഞ്ഞെലറി ചിരിച്ചേക്കും. ഹാ, കയർ ഞാനെടുത്തേക്കും. നാസ്തികൻ ജോർജ് ഉറക്കെ പാടിക്കൊണ്ടിരുന്നു. തന്റെ വീട്ടിൽ വിളക്കു തെളിക്കാതെ മരണവീടാക്കി മാറ്റരുതെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഉമ്മറത്തിൽ ലയിച്ചിട്ടു. അയാൾ മദ്യപിച്ചിരുന്നു, കാലുകൾ നിലത്തുറച്ചിരുന്നില്ല. എവിടെ പ്രണയത്തിന്റെ രക്തസാക്ഷികൾ? അയാൾ അകത്തെ ഇരുട്ടിലേക്ക് നോക്കി വിളിച്ചു ചോദിച്ചു, വിരോധമില്ലെങ്കിൽ ലയിച്ചിടൂ. മർഖലിത്ത ലയിച്ചിട്ടു. വിപ്ലവകാരികൾ ഇരുട്ടുതിരിക്കേണ്ടവരല്ല. നിരാശ കൊണ്ടാണ് കുടിച്ചത്, അയാൾ പറഞ്ഞു. നിരാശ നിറഞ്ഞൊരു കാലത്തിലാണ് ജീവിക്കുന്നത്. ശാസ്ത്ര സത്യങ്ങളും തെളിവുകളും വിശ്വസിക്കാത്ത യുക്തിചിന്തയില്ലാത്ത ചവറുകളായി മനുഷ്യർ മാറിയിരിക്കുന്നു. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ജീവിതം മുന്നോട്ട് കുതിക്കുകയായിരുന്നു. ഇപ്പോൾ കുഴിയാനയുടെ ജീവിതമാണ്. ഒക്കെ പുറകോട്ട് ചലിക്കുന്നു. എവിടെയെങ്കിലും ഒരു ദൈവമുണ്ടെന്ന് കേട്ടാൽ ഉടനെ കൈക്കൂലിയും കൊണ്ട് ഓടുകയായി ആർത്തി പണ്ടാരങ്ങൾ. പണിയെടുത്ത് കാശുണ്ടാക്കണമെങ്കിൽ മേലനങ്ങണം. കൈക്കൂലി കൊടുത്താൽ ദൈവം വായിലേക്ക് ഇട്ടുതരുമെങ്കിൽ പിന്നെന്തിനു പണിയെടുക്കണം? കട്ടും മുടിച്ചും കാശുണ്ടാക്കാം. വഴിപാട് കാശിലെ ചോരക്കറ കാണാത്ത ദൈവത്തെയാണ് ചവിട്ടേണ്ടത്. തകിട് പൊടിയാവാൻ പോവുകയാണ്. നോക്കിക്കോ, അവരാരുടെ ജാതിപ്പേരും മതപ്പേരും പറഞ്ഞ് ഈ നാട് വെട്ടിക്കീറി പങ്കിടും. പാവം ശ്രീനാരായണ ഗുരു, പാവം യേശു ക്രിസ്തു. വീതം വെക്കുമ്പോൾ അവർക്കൊരു ശില്ലീര കാശ് കിട്ടില്ല. എല്ലാവരും വീതം വെച്ച് കഴിയുമ്പോൾ ഇവിടെ ചതുക്കും മുതുക്കുമായി കുറേ മനുഷ്യരെ ശേഷിക്കും. അവരെ ആര് കൊണ്ടുപോകും? യുക്തിവാദി പറയുന്നത് ദൈവദോഷം. ഈ വെട്ടൊഴിച്ചാലിലൂടെ ചോരപ്പുഴ ഒഴുകുമ്പോൾ നിങ്ങളൊക്കെ മനസ്സിലാക്കും. അതുവരെ കാത്തിരിക്കാം. ഞാൻ എന്താ കള്ളു കുടിച്ചിട്ട് പറയാണോ? അല്ല, എനിക്ക് ചിരി വരുന്നില്ല. ചിരി വരാണ്ട് ചിരിച്ചാ അത് ചിരിയാവില്ല. പല്ലിളിക്കാൻ എന്നെ കിട്ടില്ല. മുന്നാരത്തെ പല്ലുകൊണ്ട് ചിരിച്ചിട്ട് അണക്കപ്പല്ല് കടിക്കണമെന്നല്ല യുക്തിവാദി. കള്ളന്മാരെയും കൊലപാതകങ്ങളെയും പെണ്ണുപിടുത്തക്കാരെയും കാത്തു സൂക്ഷിക്കുന്ന മതങ്ങളെ, നിങ്ങൾക്ക് നാശം. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ദൈവമില്ല, സ്വർഗമില്ല, നരകമില്ല, വെറും പാഴ്വാക്കുകൾ. എന്റേത് പാഴ്വാക്കുകൾ. ഒരു യുക്തിവാദിയുടെ ദുഃഖം നിങ്ങളുടെ നാശത്തിനാണെന്ന് തിരിച്ചറിയുന്ന കാലത്ത് യുക്തിവാദി മറഞ്ഞു കഴിഞ്ഞിരിക്കും. അന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഒന്നും ഉണ്ടാകില്ല, ആരും ഉണ്ടാകില്ല. മർഖലീത്ത കേട്ടുകൊണ്ട് കിടന്നു. പാട്ടുകളും പ്രവചനങ്ങളും ശാപങ്ങളും നെടുവീർപ്പുകളും കഴിഞ്ഞ് നാസ്തികൻ ജോർജ് ഉറങ്ങുമ്പോൾ പാതിര കഴിഞ്ഞു. കരീക്കൻ തിരിച്ചെത്തിയില്ല.